ഇത് SBS റേഡിയോ മലയാളം.
ജനുവരി 26 ഓസ്ട്രേലിയ ഡേ ആയിരുന്നു. ഓസ്ട്രേലിയയിലുള്ള എല്ലാവരും വിവിധ രീതികളിലായിരിക്കും ഓസ്ട്രേലിയ ഡേ ആഘോഷിച്ചത് അല്ലേ? ചിലർ ലോങ് വീക്കെൻഡിൽ യാത്ര പോയിരിക്കും, ചിലർ ബാർബിക്യൂ ഒക്കെയായി ആഘോഷമാക്കിയിരിക്കും, മറ്റു ചിലർ സിനിമയോ ബീച്ചോ ഒക്കെയായി സമയം ചെലവഴിച്ചിരിക്കും. പക്ഷെ ബ്രിസ്ബനിലുള്ള ഒരു മലയാളി വിദ്യാർത്ഥി വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇത്തവണത്തെ ഓസ്ട്രേലിയ ഡേ ആഘോഷിച്ചത്. തന്റെ വീട്ടിലെ പച്ചക്കറിത്തോട്ടം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും അവിടെ എത്തുന്നവർ നൽകുന്ന സംഭാവന സമാഹരിച്ച് ക്വീൻസ്ലാൻഡ് ക്യാൻസർ കൌൺസിലിന് കൈമാറുകയും ചെയ്യുക. 12 ക്ലാസ് വിദ്യാർത്ഥിയായ സ്റ്റെഫാൻ തോട്ടിങ്കലിന്റെ ഈ വ്യത്യസ്തമായ ഓസ്ട്രേലിയ ഡേ ആഘോഷം ബ്രിസ്ബനിലെ ചില പത്രങ്ങളിൽ വരെ വാർത്തയാവുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
The main reason was one of my family members recently passed away from cancer. It was my mum's mother's brother. Mm-hmm. And after that, I really felt the need to donate to the cancer council. And originally, I was going to donate $100 over the Christmas time. And then, unfortunately, I actually spent all my money on gifts. So I just asked my parents if I could borrow $100. And then my dad actually said he knows a way that he could make 10 times that amount. And so we decided to conduct a garden show fundraiser from there.
അങ്ങനെയാണ് ഈ ജനുവരി 26 ഓസ്ട്രേലിയ ഡേ ദിനത്തിൽ സ്റ്റെഫാൻ തോട്ടിങ്കൽ എന്ന 12 ക്ലാസ്സുകാരൻ പച്ചക്കറിത്തോട്ടത്തിന്റെ ഗേറ്റുകൾ സന്ദർശകർക്കായി തുറന്നത്. ബ്രിസ്ബനിലെ ലോഗൺ സിറ്റി കൌൺസിലിലുള്ള ബുറോണിയ ഹൈറ്റ്സിലാണ് സ്റ്റെഫാന്റെ വീട്. വീടിനോട് ചേർന്നുള്ള 5000 ചതുരശ്ര മീറ്റർ പ്രദേശം നിറയെ പച്ചക്കറിത്തോട്ടം. ഓസ്ട്രേലിയയിലെ നിരവധി വീടുകളിൽ ഇത്തരം പച്ചക്കറിത്തോട്ടങ്ങളും അടുക്കളത്തോട്ടങ്ങളും ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈയൊരു പ്രദർശനം ശ്രദ്ധേയമായതെന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള ചെടികളും മരങ്ങളും തന്നെയാണ് അതിന്റെ ഉത്തരം. മലയാളിക്ക് ചിരപരിചിതമായ, കേരളത്തിന്റെ സ്വന്തമെന്ന് നമ്മൾ കരുതുന്ന ഒട്ടനവധി പച്ചക്കറികളും മരങ്ങളും ആയുർവേദ മരുന്നുകളും ഒക്കെയാണ് ഈ തോട്ടത്തിൽ ഉള്ളത്. ഓസ്ട്രേലിയൻ സമൂഹത്തിന് മുന്നിലേക്ക് അവയുടെ പ്രത്യേകതകൾ അവതരിപ്പിക്കുക കൂടിയായിരുന്നു സ്റ്റെഫാൻ.
And then moringa, sandalwood, coffee, tea, black pepper, cardamom, cassava, also known as kapa, then taro, yam, banana, also known as wara. And then we also had the world's three hottest chili varieties, and amla, ginger, and turmeric.
Cancer Council ne sambhavana nalgunnathinu vendi $1 praveshana feesumayirunnu ee pradarshanam. തോട്ടത്തിൽ എത്തുന്നവർക്ക് ഓരോ ചെടികളുടെയും പ്രത്യേകതകളും ഔഷധ ഗുണങ്ങളുമെല്ലാം മനസ്സിലാക്കാനുള്ള അവസരം.
Basically the show was a gold coin entry fee, and that included a free water bottle and a hot dog. And then entry would be at a gazebo near the gate, and they'd pay their dollar and get a raffle ticket if they wanted to. And then they could tour the whole garden. My dad would do tours. And all the plants would have identity cards on them. And these cards would show exactly what the Malayalam name is, all its uses, medicinal uses, taste, flavor. And that was, the main thing that we did.
വിവിധ നാടുകളിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർത്ത എല്ലാവർക്കും ഓസ്ട്രേലിയൻ ജീവിതം ആഘോഷിക്കാനുള്ള ദിവസമാണ് ഓസ്ട്രേലിയ ഡേ. ഓസ്ട്രേലിയ ഡേക്ക് യോജിക്കുന്ന തരത്തിൽ വിവിധ വിഭാഗക്കാരായ 500-ലേറെ പേരാണ് ഈ ഓപ്പൺ ഡേക്ക് എത്തിയത്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തുക അതിലൂടെ സമാഹരിക്കാനും സ്റ്റെഫാന് കഴിഞ്ഞു.
They were really excited, actually. They really liked it. And I originally thought they might have been put off with a lot of the visitors being Malayalam or Indian. But they actually got along well, and everyone talked to each other and had a good time. And overall, we had 550 people visit. So on the day we raised $1,060, and with the online donations counted, like all added together, we raised a total of $2,344.10.
നമ്മൾ നേരത്തെ കേട്ട മലയാളിക്ക് പരിചിതമായ ചെടികൾ മാത്രമല്ല ഈ തോട്ടത്തിൽ ഉള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 400-ഓളം വ്യത്യസ്തമായ ഇനങ്ങളുള്ള തോട്ടമാണ് ഇത്. ഏറെ വർഷങ്ങളായി പരിപാലിച്ചു വരുന്ന തോട്ടമാണെങ്കിലും ഈ ഓസ്ട്രേലിയ ഡേ പ്രദർശനത്തിന് വേണ്ടി മാത്രം കഴിഞ്ഞ കുറേ മാസങ്ങളായി അധികം പ്രയത്നം വേണ്ടി വന്നുവെന്ന് സ്റ്റെഫാൻ തോട്ടുങ്കൽ പറഞ്ഞു.
We have over 150 fruit and nut trees and 100 vegetables and herbs and in total over 400 plants. And they all come from around the world. We've got some from India, South America, South Africa, Vietnam and even Japan. So preparing the garden was a big job. We had to trim overgrown trees, pull plenty of weeds, lay 20 tons of mulch and compost, and also there was no sign of rain for a long time. So I'd have to water plants in the morning and in the night. And it was very hard work in the hot and humid days. So many days we worked at night with floodlights on.
സ്റ്റെഫാന്റെ തോട്ടത്തിൽ ഇത്രയധികം ചെടികൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും തോന്നാവുന്ന ഒരു സംശയമുണ്ട്. നമ്മൾ ഓരോ തവണ ഓസ്ട്രേലിയയിൽ വിമാനമിറങ്ങുമ്പോഴും കടന്നുപോകുന്ന കർശനമായ ഒരു പരിശോധന. വിദേശത്തു നിന്നുള്ള ഒരു ചെടിയും വേരും മണ്ണും വിത്തും ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന നിബന്ധനയും അതിനായുള്ള പരിശോധനയും. എന്നിട്ടും എങ്ങനെയാണ് ഇത്രയും വ്യത്യസ്തമായ ചെടികൾ ഈ തോട്ടത്തിൽ വന്നത് എന്ന കാര്യം സ്റ്റെഫാന്റെ അച്ഛൻ ദേവസ്യ തോട്ടുങ്കൽ വിശദീകരിക്കുന്നു.
ഇവിടെ ഒരു ഗുണമുള്ള എന്താ വെച്ചാല് നമ്മള് പല രാജ്യത്തുള്ള ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യുമ്പം അവരുടെ രാജ്യത്തും അവരുടെ വിസിറ്റ് ചെയ്യുമ്പം പല ചെടികളും കാണാം. ഇവിടെ എല്ലാ സാധനങ്ങളും, ഞങ്ങളുടെ ഗാർഡനിലെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടുന്നതാണ്. ഒരുപാട് നഴ്സറികളുണ്ട്. പിന്നെ ഇബേയിൽ കൂടെ ആൾക്കാർ അയച്ചു തരും. നമ്മൾ തന്നെ അതിശയിച്ചു പോകും. നമ്മുടെ നാട്ടിൽ പണ്ട് കണ്ടു മറന്നിട്ടുള്ള പല ചെടികളും കാടും പള്ളയും ഒക്കെ ഇവിടെ കിട്ടും. നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് പേര് കണ്ടുപിടിക്കാന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. കണ്ടുപിടിച്ച ഇബേയിലൂടെയുള്ള സെർച്ചിലും ഒക്കെ കിട്ടും. ആർക്കെങ്കിലും ഏത് ചെടിയിൽ താല്പര്യം ഉണ്ടെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിലെ പച്ചമരുന്നുകളായ കച്ചോലം, അമുക്കുരം, അല്ലെങ്കിൽ ഇരട്ടിമധുരം, ബ്രഹ്മി, വയമ്പ്, ആ സാധനങ്ങൾ എല്ലാം ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിലെ ആയുർവേദത്തിലെ ഞാൻ നോക്കിയിട്ട് ഏകദേശം 100 ആയുർവേദ പച്ചമരുന്നുകൾ ഇവിടെ തന്നെ കിട്ടും. അങ്ങനെ എന്തെങ്കിലും സാധനം ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാം. എന്റെ നമ്പർ 0432214278. ആരെങ്കിലും ബ്രിസ്ബൻ വിസിറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് മോസ്റ്റ് വെൽക്കം ടു വിസിറ്റ് അവർ ഗാർഡൻ.
ഞാൻ ചോദിക്കാനുള്ള കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്കിവിടെ ഓസ്ട്രേലിയയിലേക്ക് ചെടികളോ മരങ്ങളോ വേരുള്ള ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് വ്യക്തമായ നിയമമുള്ള ഒരു രാജ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഇത്തരത്തോളം വ്യത്യസ്തമായ ചെടികൾ എങ്ങനെ കിട്ടുന്നുള്ള സംശയം ഉണ്ടാകുന്നത്. അപ്പൊ ഈ പറയുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുവിധമുള്ള എല്ലാ ചെടികളും ഓസ്ട്രേലിയയുടെ ഏതെങ്കിലും ഭാഗത്ത് തന്നെ കിട്ടുമെന്നും അവിടെ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണല്ലേ?
തീർച്ചയായിട്ടും രിജു, ഞാൻ രണ്ടുമൂന്ന് കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത്. ഒരു കാര്യം, എനിക്ക് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടുക്കി വനാന്തര പ്രദേശങ്ങളിലുള്ള ഒരു പന, അത് ഒരു ഒരു കളക്ടർ, ഒരു പ്ലാന്റ് കളക്ടറുടെ അടുത്ത് നിന്ന് കിട്ടി. അയാൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുണ്ടായി ഇത് എൻഡേഞ്ചർ ലിസ്റ്റിലുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പോലും അത് അതിനെ പരിപാലിക്കാത്ത ആൾക്കാര് പണ്ട് കാലത്ത്, വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഉള്ള പല ബോട്ടാണിസ്റ്റും ഇന്ത്യയിലൊക്കെ പോയി കളക്ട് ചെയ്തിട്ട് അവരുടെ ഗാർഡനിലൊക്കെ ഉള്ള പല സാധനങ്ങളൊക്കെ നമുക്ക് തരാം. അവർക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാം. അപ്പം അതുപോലെ തന്നെ ചന്ദനമരം, പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ആ ഒരു പനയ, പിന്നെ ഓട, നമ്മുടെ തിരുവാൻകൂർ ട്രാവൻകൂർ സ്വദേശമായിട്ടുള്ള ഓട, അതിന്റെയൊക്കെ തൈകളൊക്കെ ഇവിടെ കിട്ടും. അപ്പം നമ്മളെക്കാട്ടിലും മുൻകാഴ്ചയോടെ ബ്രിട്ടീഷുകാർ നാട്ടിൽ വന്നപ്പോൾ പല സാധനങ്ങളും അവർ പല രാജ്യങ്ങളിൽ കൊണ്ടുപോവുകയും അവിടെയൊക്കെ നട്ടു വളർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവോ ഒരു പ്ലാന്റും ഒരു ചെടികളും ഒന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരുത്, വിത്തുകളൊന്നും കൊണ്ടുവരണ്ട. എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഓക്കെ, ഒരു കാര്യം കൂടിയുള്ളത്, ഇത്തരം ചെടികളൊക്കെ ഇവിടെ ഓസ്ട്രേലിയ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ വളരുന്ന ആ ചെടികളൊക്കെ എങ്ങനെയാണ് വളർത്താൻ കഴിയുന്നത്? പ്രത്യേകിച്ചും ക്യൂൻസ്ലാൻഡിൽ കുറച്ചുകൂടെയൊക്കെ കഴിയുമായിരിക്കും, അല്ലാതെ അത് സാധ്യമാണോ? താങ്കളുടെ ഒരു അനുഭവത്തിന് എന്താ തോന്നുന്നത്?
വളരെയധികം ബുദ്ധിമുട്ടാണ് ദിജു. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾക്ക് ഇവിടെ ഭാഗ്യവശാൽ തേങ്ങ കായ്ച്ചു. പക്ഷെ ആ തെങ്ങിനൊക്കെ ആദ്യത്തെ ഒരു 4-5 ഞങ്ങൾ മഴക്കാലത്ത്, സോറി തണുപ്പ് കാലത്ത് അതിന് ഞങ്ങൾ ഗ്രീൻ ഹൗസ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അതുപോലെ പരിപാലിക്കണം, കാരണം വെച്ചാൽ ഫ്രോസ്റ്റ് ബൈറ്റ് ആകും. ബ്രിസ്ബൻ ഒരു റോക്ക്ഹാംപ്ടന്റെ മുകളിലേക്കാണെങ്കിൽ കുറച്ചുകൂടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് റോക്ക്ഹാംപ്ടന്റെ മുകളിലേക്കുള്ള ഒരു കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ എന്തും കായ്ക്കും. ഇപ്പം ഇവിടുന്ന് ഇപ്പൊ ഒരാളൊരു നെല്ലി വാങ്ങിച്ചുകൊണ്ട് മെൽബോണിൽ കൊണ്ടു വെച്ചിട്ട് ഒരു കാര്യമില്ല, അത് അവിടെ കായ്ക്കുകയില്ല. അതുകൊണ്ട് എന്താ പറയാനുള്ളത് വെച്ചാൽ കാലാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മണ്ണിന്റെ ക്വാളിറ്റിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഭാഗ്യവശാൽ നമ്മുടെ കേരളം വോൾക്കാനിക് സോയിലാണ്, ധാരാളം മിനറൽസ് ഉണ്ട്. അതേസമയം ഇവിടെ ക്യൂൻസ്ലാൻഡിലൊക്കെ മിക്കവാറും ഭൂമിയും വെറും ഫ്ലാറ്റ് ആയിട്ടുള്ള, യാതൊരു മിനറൽസും ഇല്ലാത്തതാണ്. അപ്പൊ നമ്മൾ മിനറൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വളവും വെള്ളവും എല്ലാം കൂടെ ചെയ്തെങ്കിൽ മാത്രമേ എപ്പോഴും ചില സാധനങ്ങൾ, ഇപ്പൊ ചിലിമ്പി ഒക്കെ ഞങ്ങളിപ്പോ 3-4 നട്ടാൽ അത് പോയി. എന്നാലും നമ്മുടെ എന്തൂർ വ്യത്യാസം കാരണം നമ്മൾ വീണ്ടും അത് നടും, വളർത്തും.
അങ്ങനെ തന്നെ രക്ഷപ്പെടുത്തി എടുക്കുന്ന ഒരു നേച്ചറിലാണ് ഞങ്ങൾക്കുള്ളത്.
തീർച്ചയായും വളരെ നന്ദി ശ്രീ ദേവസ്യ തോട്ടുങ്കൽ.
താങ്ക് യു വെരി മച്ച് ബിജു. താങ്ക് യു SBS ഫോർ ഹാവിംഗ് മീ.
ബ്രിസ്ബനിൽ ഓസ്ട്രേലിയയുടേക്ക് സ്വന്തം പച്ചക്കറിത്തോട്ടം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും അതിലൂടെ ക്യാൻസർ കൌൺസിലിന് സംഭാവന നൽകാനായി പണം സമാഹരിക്കുകയും ചെയ്ത സ്റ്റെഫാൻ തോട്ടുങ്കലിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.